بسم الله الرحمن الرحيم القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية.
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل على محمد وعلى محمد. نعم كاينه كلاسيل سورة التكاثر انا وش ديت ان شاء الله سورة القارعة വിശുദ്ധ ഖുർആനിൽ ഓർമ്മയിലത് അതിൻ്റെ അവതരണ ക്രമം 23 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ വായിച്ചത് കൂട്ടാൻ. പരലോക സംബന്ധമായ വിഷയങ്ങളാണ് സൂറത്തുൽ ഖാരിഅ ഉൾക്കൊള്ളുന്നത്. സൂറത്ത് അവതരിക്കുവാൻ ഒരു പ്രത്യേക കാരണം, പ്രത്യേകം ഒരു അവതരണ പശ്ചാത്തലം പറയപ്പെട്ടിട്ടില്ല. പക്ഷേ സൂറത്ത് മക്കിയത്താണ്. ഈ സൂറത്ത് മക്കയിൽ അവതീർണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിൽ അവതീർണമായതാണ് സൂറത്തുൽ ഖാരിഅ. അതുകൊണ്ട് തന്നെ പരലോക വിഷയങ്ങളാണ് ഇതിലെ പ്രതിപാദ്യം. പരലോകത്തെ കളവാക്കുന്നവരായിരുന്നു ബഹുദൈവ വിശ്വാസികൾ. അവർ ഒരിക്കലും കൂട്ടാക്കിയിരുന്നില്ല ഒരു പുനർജന്മം. ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ളതും വിചാരണയുണ്ട് എന്നുള്ളതും ഭൗതിക ജീവിതം പിന്നെ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു വേദിയുണ്ട് എന്നതും അവർ ശരിക്ക് കളവാക്കിയിരുന്നു. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ കളിയാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല മക്കിയത്തായ മക്ക കാലഘട്ടത്തിൽ അവതീർണമായ സൂറത്തുകളിൽ വിശ്വാസപരമായ വിഷയങ്ങളെ ഊന്നി സംസാരിച്ചപ്പോൾ പരലോക സംബന്ധമായ വിഷയങ്ങൾ പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. അതിലൊരു സൂറത്താണ് സൂറത്തുൽ ഖാരിഅ. മുസ്ഹഫുൽ കൂഫി പ്രകാരം ഇതിൽ 11 ആയത്തുകൾ. മറ്റു മുസ്ഹഫുകളിൽ ചില ആയത്തുകളൊക്കെ ചേർത്ത് എഴുതിയിട്ടുണ്ട്. മനസ്സിലായോ? അൽ ഖാരിഅ എന്നുള്ളത് ഒരായത്തായിട്ട്. അതേപോലെ ചേർത്ത് ഒരായത്തായിട്ട്, ഇങ്ങനെ ഇതൊക്കെ ഒരായത്തായിട്ട് മുസഹഫുകളിൽ എഴുതിയത് കാണാൻ സാധിക്കും. പിന്നെ 11 ആയത്തുകളാണ് ഈ സൂറത്തുൽ ഖാരിഅയിൽ. അൽ ഖാരിഅ എന്നതാണ് സൂറത്തിന്റെ പേര്. കാരണം അൽ ഖാരിഅ എന്നുള്ള പ്രയോഗം കൊണ്ടാണ് സൂറത്ത് തുടങ്ങുന്നത്. സൂറത്തുൽ ഖാരിഅ എന്ന പേരാണ് ഈ സൂറത്തിനുള്ളത്. എന്താ ഖാരിഅ? ഖാരിഅ എന്നുള്ളത് പരലോകത്തിന്റെ പേരാണ്. എന്തുകൊണ്ട് അൽ ഖാരിഅ എന്ന് പരലോകത്തിന് പേരിട്ട്? ഖറഅ എന്ന് പറഞ്ഞാൽ ൾ ഒരു വസ്തുവെ മറ്റൊരു വസ്തുവുമായി കൂട്ടിയിടിച്ച് ശബ്ദം ഉണ്ടാക്കുന്നതിനാണ് ഖറ എന്ന് പറയുന്നത്. ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഇടിച്ച്, ഒരു പദാർത്ഥം മറ്റൊരു പദാർത്ഥത്തിലിടിച്ച് ശബ്ദമുണ്ടാക്കുന്നതിന്, നല്ല ശബ്ദമുണ്ടാക്കുന്നതിനാണ് ഖറ എന്ന് പറയാം. ഖറ അതിന്റെ ഖറ എന്നുള്ളതിൽ നിന്നുള്ള, അല്ലെങ്കിൽ ഖറ എന്നതിൽ നിന്നുള്ള ഇസ്മു ഫാഇലാണ് ഖാരിയ. ഖാരിയ പരലോകം ഒരു ഘോര ശബ്ദത്തോടുകൂടിയാണ്, ഘോര ശബ്ദത്തോടുകൂടിയാണ്, ചകിടരപ്പിക്കുന്ന ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേകത പരലോകത്തിനുള്ളത് കാരണത്താലാണ് അൽ ഖാരിയ എന്ന് പരലോകത്തിന് പേര് വെച്ചത്. അറബികൾ ഘോര ശബ്ദം, ചകിടടപ്പിക്കുന്ന ശബ്ദം, അതേപോലെ മഹാസംഭവം, വിപത്ത്, അതിനൊക്കെ എന്തു പറയും? പൊതുവിൽ അൽ ഖാരിയ എന്ന് പ്രയോഗിക്കും. വലിയ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് എങ്കിൽ പറയും അസാബത്ത് ഹുമുൽ ഖാരിയ, അവർക്കൊരു മഹാവിപത്ത് പിടികൂടിയിരിക്കുന്നു. അസാബത്ത് ഹുമുൽ ഖാരിയ എന്നാണ് മഹാവിപത്ത് ബാധിച്ചിരിക്കുന്നു. അപ്പൊ മഹാവിപത്ത് എന്ന അർത്ഥത്തിലൊക്കെ പിന്നീട് അൽ ഖാരിയ പ്രയോഗിക്കും. അന്ത്യനാൾ മഹാവിപത്താണ്, വലിയ സംഭവമാണ്. അതുകൊണ്ട് തന്നെ അന്ത്യനാളിന് അല്ലാഹു സുബ്ഹാന തആല അൽ ഖാരിയ എന്ന പേരിട്ടു. എന്താ മൽ ഖാരിയ എന്നാണ്? അൽ ഖാരിയത്ത് എന്താണ് എന്നാണ്. ഇത് ഇസ്തിഫാമിന്റെ മായാണ്. മൽ ഖാരിയ എന്ന് ചോദിച്ചു, അത് എന്തിനാണ് ഈ മ പ്രയോഗം എന്നുള്ളതാണ്. ഈ മ പ്രയോഗം തഫ്സീറുകളിൽ കാണാം, അത് തഹ്വീലിന് വേണ്ടി എന്നാണ്. തഹ്വീൽ, തഹ്വീൽ എന്ന് പറഞ്ഞാൽ ഭീകരത അറിയിക്കാൻ, ഭീകരത അറിയിക്കാൻ. അൽ ഖാരിയത്ത് എന്താകുന്നു? അതേപോലെ അടുത്തതും വമാ അദ്രാക് മൽ ഖാരിയ, വമാ അദ്രാക്, മാ അദ്രാക് നമ്മന്ന, മാ അദ്രാക്, മാ അലമക്, മാ എന്നുള്ളതും ചോദ്യത്തെ ദ്യോതിപ്പിക്കാനുള്ള അവ്യയാണ്. മാ ഇസ്തിഫാമിന്റെ മാ എന്നതിന് പറയും. മാ അദ്ര അറിയിക്കുന്നത് എന്താണ്? മാ അദ്ര എന്ന അറിയിക്കുന്നത് എന്താണ്? ക കന്ന ആ നിന്നെ, താങ്കളെ. മാ അദ്രാക് താങ്കളെ അറിയിക്കുന്നത് എന്താണ്? മൽ ഖാരിയ, ഖാരിയ എന്ത് എന്നത്, ഖാരിയത് എന്ത് എന്നത്. അപ്പോ അൽ ഖാരിയ എന്ത് എന്നത് നിങ്ങളെ അറിയിക്കുന്നത് എന്താണ്? ഇതൊക്കെ അറബി ഭാഷയിലെ നല്ല സുന്ദര ശൈലികളാണ്. എന്തിന്? ഒരു ഗൗരവപ്പെട്ട വിഷയം അറിയിക്കാൻ, ഒരു വിഷയം അത് ഏറെ ഗൗരവപ്പെട്ടതാണ് എന്ന് അറിയിക്കാനുള്ള പ്രയോഗങ്ങളാണ്. അപ്പോ അൽ ഖാരിയ എന്താ? അൽ ഖാരിയ എന്ന് പറഞ്ഞാൽ മഹാസംഭവം, ചകിടടപ്പിക്കും വിധം ഘോര ശബ്ദത്തോടുകൂടിയുള്ള മഹാസംഭവം. മൽ ഖാരിയ, ഖാരിയത്ത് എന്താണ്? വമാ അദ്രാക് നിന്നെ അറിയിക്കുന്നത് എന്താണ്? മൽ ഖാരിയ, ഖാരിയത്ത് എന്നാൽ എന്ത് എന്നത്. ഇസ്തിഫാമിന്റെ വാവ് എന്നാണ് വ്യാകരണത്തിൽ പറയുന്നത്. പരലോകം നമ്മളേറെ പേടിക്കേണ്ട, ഭയക്കേണ്ട ഒരു പിന്നെ സംഭവമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്തിന് പേര് വെച്ചപ്പോൾ, അതേപോലത്തെ പരലോകത്തെ നമ്മൾ അറിയിച്ചപ്പോൾ, പരലോകത്തെ നമ്മൾ നമുക്ക് ഭയമുണ്ടാക്കും വിധമുള്ള പ്രയോഗങ്ങളാണ്, പേരുകളിൽ വരെ, പേരുകളിൽ വരെ. ഇപ്പോൾ ചില ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. ചില പേരുകൾ നോക്കി, പരലോകത്തിന് അൽഹാഖ എന്ന് അള്ളാഹു പേരിട്ടു, അൽഹാഖ. അതേപോലെ തന്നെ അസ്വാഹ, അതേപോലെ തന്നെ അത്വാമത്തുൽ കുബ്ര, അത്വാമ്മ, അൽഹാഖ, അസ്വാഹ, അത്വാമ്മ, ഇതൊക്കെ ഒരു പരലോകത്തിന്റെ പേരുകളാണ്. അതേപോലെ ഇവിടെ അൽ ഖാരിയ, അൽ ഗാസിയ, അതേപോലെ അൽ ആസിഫ, ഇങ്ങനെ കുറെ പേരുകൾ, അൽ വാഖിയ, ഇങ്ങനെ കുറെ പേരുകൾ, അൽ ആഖിറ, ഇങ്ങനെ കുറെ പേരുകൾ, പിന്നെ കുറെ പേരുകൾ, യൗമുൽ ഫസൽ, യൗമുൽ ജംഅ്. അതേപോലെ തന്നെ യൗമുൽ ഫസൽ, യൗമുൽ ജംഅ്, യൗമുൽ ഹിസാബ്, ഇങ്ങനെ കുറെ പേരുകൾ. പിന്നെ കുറെ പേരുകൾ യൗമുത്തനാത്ത്, അതേപോലെ യൗമുത്തലാഖ്, അതേപോലെ യൗമുത്തഗാബുൻ. അല്ല, ഇതൊക്കെ പേരുകൾ തന്നെ നോക്കി നിങ്ങൾ അൽഹാഖ, അസ്വാഖ, അപ്പാമ്മ, ആ പേരുകൾ തന്നെ അറിയിക്കണത് എന്താണ്? വിഷയം ഗൗരവപ്പെട്ടതാണ്. യഥാർത്ഥം യഥാർത്ഥത്തിൽ സംഭവിക്കാനിരിക്കുന്ന മഹാസംഭവം എന്നുള്ള അർത്ഥത്തിലാണിത്. അസ്വാഖ എന്ന് പറഞ്ഞാൽ മഹാസംഭവം, മഹാവിപത്ത് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ ബനീഹി വ സാഹിബത്തിഹി വ അഖീ എന്നൊക്കെ പറഞ്ഞില്ലേ. അതേപോലെ അത്താമ എന്ന് പറഞ്ഞാൽ മഹാവിപത്ത് എന്നാണ്. ഈ രീതിയിൽ കുറെ പേരുകൾ, അതേപോലെ അൽ ഖാരിഅ, അൽ ഗാശിയ, അൽ ആസിഫ, ഇങ്ങനെ കുറെ പേരുകൾ. യൗമുൽ ഫസ്, വിധി തീർപ്പിന്റെ നാൾ. യൗമുൽ ജംഅ്, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന നാൾ. യൗമുൽ ഹിസാബ്, വിചാരണക്കെടുക്കുന്ന നാൾ. ഇങ്ങനെ കുറെ പേരുകൾ. യൗമുത്തനാത്ത്, അന്യോന്യം വിളിച്ചാർക്കുന്ന ദിവസം. യൗമുത്തലാഖ്, അന്യോന്യം കണ്ടുമുട്ടുന്ന ദിവസം. യൗമുത്തഖാബുൻ, നഷ്ടം വെളിപ്പെടുന്ന ദിവസം. ഇങ്ങനെ കുറെ പേരുകൾ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിനുള്ള പേരുകൾ വൈവിധ്യമാക്കി, പലതാക്കി, വൈവിധ്യമാക്കി. ആ പേരുകൾ തന്നെ പരലോകത്തിന്റെ ഭീകരതയെയും അതേപോലെ തന്നെ അതിന്റെ ഗൗരവം അറിയിക്കുന്നതാക്കി. അതാണ് ഇവിടെ ഈ നാമകരണത്തിൽ നമുക്കിവിടെ ഉൾക്കൊള്ളാനുള്ള ഒരു വിഷയം. അൽഖാരിഅ എന്നതുമായി ബന്ധപ്പെട്ട് ഇത് മാത്രമല്ല പരലോകത്തിന്റെ പേരുകൾ. പരലോകത്തിന്റെ പേരുകൾ ധാരാളം, പക്ഷേ ചില ഉദാഹരണങ്ങൾ നമ്മളിവിടെ എഴുതിയെന്ന് മാത്രം. അപ്പൊ അൽഖാരിഅത്തു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ, ഈ ചോദ്യങ്ങളൊക്കെ. മൽ ഖാരിഅ, എന്താണ് ഖാരിഅത്ത്? അത് തഹ്വീലിന് വേണ്ടി എന്ന് പറയുമ്പോൾ വിഷയം ഒരു ഭീകരമാണ്, ഗൗരവമാണ് എന്നുള്ളതാണ്. അതേപോലെ വമാ അദ്റാക മൽ ഖാരിഅ, ഈ ശൈലിയും. വമാ അദ്റാക, താങ്കളെ അറിയിക്കുന്നത് എന്താണ്? മൽ ഖാരിഅത്ത്, ഖാരിഅത്ത് എന്നാൽ എന്ത്? ആ പ്രയോഗം എന്തിനാണ്? അത് അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ല സന്ദേഹവും ഉണ്ടായിട്ടല്ല. തങ്ങൾക്ക് സംശയമല്ല, നബിസ്ലാസ്ലമ തങ്ങൾ അംഗീകരിക്കുന്ന വിഷയമാണ് ആഖിറം. പക്ഷെ എങ്കിലും ഈ ശൈലി കൊണ്ടുവന്നത് അത് അതിന്റെ ഗൗരവത്തെ അറിയിക്കാനാണ്. യൗമ യകൂനുന്നാസ് കൽ ഫറാഷിൽ മബ്സൂസ് വതകൂനുൽ ജിബാൽ കൽ ഇഹ്നിൽ മംഫൂഷ്. യൗമ യകൂനുന്നാസ്, ജനങ്ങൾ ആകുന്ന ദിവസം. യൗമ എന്ന ദിവസം. യകൂനുന്നാസ്, ജനങ്ങളായിത്തീരും. കൽ ഫറാഷിൽ മബ്സൂസ്, മബ്സൂസ്. കൽ ഫറാഷ്, ഫറാഷ്, ഫറാഷ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇതിന് വരും. ഒന്ന് ഈ ഫറാഹുൽ ജറാദ്, വെട്ടുകളിന്റെ ചെറുത്. ജറാദുണ്ടല്ലോ, ജറാദിന്റെ ഫറാഹിന് ഫറാഷ് എന്ന് പറയും. ജറാദ് എന്ന് പറഞ്ഞാൽ എന്താ? വെട്ടുകിളി. അത് ചെറിയ പാറ്റയാകുമ്പോ അത് വിരിയുന്ന ടൈമിൽ അതാണ് ഫറാഷ്. അതേപോലെ ഫറാഷ് എന്ന് പറയും മൊത്തത്തിൽ പാറ്റകൾക്ക്, പാറ്റകൾക്ക്. ഫറാഷത്തിന്റെ ബഹുവചനമാണ് ഫറാഷ്, പാറ്റകൾ, പാറ്റകൾ. ഹഷറാത്ത്, അപ്പോ യൗമ യകൂനുന്നാസ്, ജനങ്ങൾ ആയി തീരുന്ന ദിവസം. കൽ ഫറാഷ്, വെട്ടുകിളികളെ പോലെ, അല്ലെങ്കിൽ പാറ്റകളെ പോലെ. എങ്ങനെയുള്ള വെട്ടുകളിൽ? അൽ മബ്സൂസ്, മബ്സൂസ് എന്ന് പറഞ്ഞാൽ മൻഷൂർ, ചിതറിക്കിടക്കുന്ന, ചിതറപ്പെട്ട, ചിതറപ്പെട്ട. അൽ മബ്സൂസ് എന്ന് പറഞ്ഞാൽ അൽ മൻഷൂർ, മൻഷൂർ, ചിതറപ്പെട്ട, ചിതറപ്പെട്ട വെട്ടുകിളികളെ പോലെ, അല്ലെങ്കിൽ പാറ്റകളെ പോലെ ജനങ്ങളായി തീരുന്ന ദിവസം. ദിവസം എന്താ? യൗമ എന്നാണ് അല്ലേ, നിസ്ബാണ്. ആ ദിവസം തഹ്സുലു അല്ലെങ്കിൽ തകൂനു അന്ത്യനാൾ സംഭവിക്കും, ഉണ്ടാകും. അതാണ് അൽ ഖാരിഅത്ത്, അത് തകൂനു ഉണ്ടാകും, എന്നുണ്ടാകും. യൗമ യകൂനു നാസു കൽ ഫറാഷിൽ മബ്സൂസ്, ജനങ്ങൾ വിതറപ്പെട്ട പാറ്റകളെ പോലെ അല്ലെങ്കിൽ വെട്ടുകിളികളെ പോലെ ആയിത്തീരുന്ന ദിവസം അന്ന് അൽ ഖാരിഅത്ത് സംഭവിക്കുന്ന പറയുന്നത്. തഹ്സുലു അല്ലെങ്കിൽ തകൂനു, അത് ഉണ്ടായിത്തീരും, ഉണ്ടാകും.
وتكون الجبال كالعهن المنفوش
تكون ما ايتيرو سبحان الله ايتيرو الجبال جبال പർവതങ്ങൾ ജബൽ ജിബാൽ പർവതങ്ങൾ وتكون الجبال പർവതങ്ങൾ ആയിത്തീരുകയും ചെയ്യുന്ന ദിവസം
വാവിദ് അതുഫിന്റെ വാവ്
ഇവിടെ ഈ തകൂനു എന്നുള്ളതിന്റെ ബന്ധം ഈ യൗമിലേക്കാണ്. വയൗമ തകൂനുൽ ജിബാൽ, പർവ്വതങ്ങളായി തീരുന്ന ദിവസവും എന്ത് സംഭവിക്കും? ഖാരിഅത്ത് സംഭവിക്കും, ഉണ്ടാകും.
വതകൂനുൽ ജിബാൽ, പർവ്വതങ്ങളായി തീരും. കൽ ഇഹിൻ അൽ മംഫൂഷ്, അൽ ഇഹിൻ ഇഹിൻ എന്ന് പറഞ്ഞാൽ പിന്നെ
സൂഫ് അല്ലെ, അസൂഫ് അൽ മുലവൻ, അസൂഫ് അൽ മുലവൻ, പിന്നെ വർണ്ണമുള്ള പരുത്തി കമ്പിളി അൽ മുലവൻ. അല്ലെങ്കിൽ അസൂഫ് റുൽ അൽവാൻ, കളറുകളുള്ള പരുത്തി, അതിനാണ് എഹിൻ എന്ന് പറയുന്നത്. അൽമുലവ് എന്ന് പറയുന്നത് സൂക്ഷ്മത അൽവാനാണ്. സൂഫ് കളറുകളുള്ള പഞ്ഞി പരുത്തി, അതിനാണ് ഇഹൻ എന്ന് പറയാം. ഇഹൻ
മംഫൂഷ് എന്ന് പറഞ്ഞാൽ,
മംഫൂഷ് എന്ന് പറഞ്ഞ പിന്നെ നഫശ എന്ന് പറയുന്നത് കുടയുക, കടഞ്ഞെടുത്ത് വിതറിയിടുക, കുടയുക എന്നൊക്കെ അതിന് അർത്ഥം. കാലികളൊക്കെ കൃഷിയിലിറങ്ങിയിട്ട് കൃഷി കേടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നഫശ എന്ന് പറയും. ഖുർആനിൽ പറഞ്ഞു ഇത് നഫശത്ത് ഫീഹി ഹറഫുൽ ഖൗം, ദാവൂദ് നബിയുടെയും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും അടുക്കലേക്ക് കേസായിട്ട് വന്നില്ലേ കൃഷി നശിപ്പിച്ചതിനെ കുറിച്ച്, വിള നശിപ്പിച്ചതിനെ കുറിച്ച്. അപ്പോ ഈ പിന്നെ നമ്മൾ മലപ്പുറം ശൈലിയിൽ പറയും നെല്ലിക്കുടി പന്നി പാഞ്ഞ മാതിരിയാറ് അല്ലേ, നെല്ലിക്കുടി പന്നി പാഞ്ഞ എന്താണ്ടായ, അല്ലെങ്കിൽ പറയും പിന്നെ ഓടക്കൂട്ടത്തില് ആന ഇറങ്ങിയ മാതിരിയാറ് എന്താണെങ്കിൽ ആകെ പിന്നെ തിരപ്പാക്കും. അതാണ് പിന്നെ കൽ ഇഹ്നിൽ മംഫൂഷ്, മംഫൂഷ് എന്ന് പറഞ്ഞെങ്കിൽ കടയപ്പെട്ട എന്നുള്ള അർത്ഥത്തിൽ. പഞ്ഞി കടഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി ആകെ, അത് പിന്നെ വിതറിയ രീതിയിലാകും. ഇഹൻ എന്ന് പറഞ്ഞെങ്കിൽ വർണ്ണങ്ങളുള്ള കമ്പിളിക്കാണ് പറയാം, അല്ലെങ്കിൽ പരുത്തിക്കാ പറയും. അപ്പൊ വതകൂനുൽ ജിബാൽ, പർവ്വതങ്ങളായി തീരും. കൽ ഇഹൻ വർണ്ണങ്ങളുള്ള പരുത്തി പോലെ, അൽ മംഫൂഷ് ആ പരുത്തി കടയപ്പെട്ടിട്ടുണ്ട്, കടഞ്ഞ് മിനുസപ്പെടുത്തിയ പരുത്തി. അപ്പോ വതകൂനുൽ ജിബാൽ കൽ ഇഹ്നിൽ മംഫൂഷ്, കടയപ്പെട്ട പരുത്തി പോലെ കമ്പിളി പോലെ പർവ്വതങ്ങളായി തീരുകയും ചെയ്യുന്ന ദിവസത്തിൽ എന്താ തകൂനുൽ ഖാരിഅ അല്ലെങ്കിൽ തഹ്സുലുൽ ഖാരിഅ, ഖാരിഅത്ത് സംഭവിക്കും, അന്ത്യനാൾ സംഭവിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നെ അന്ത്യനാൾ എന്ന് സംഭവിക്കും എന്നുള്ളതാണ് മുശ്രിക്കുകളുടെ ചോദ്യം. അവരുടെ ചോദ്യമൊക്കെ തന്നെ യഖൂലുൻ മതാ ഈ വഴുതി എന്നാണ് എന്ന് ചോദിക്കും. വിശുദ്ധ ഖുർആനിൽ കുറെ സ്ഥലങ്ങളിൽ നമുക്ക് കാണാം മുശ്രിക്കുകളുടെ ചോദ്യം മതഹാദൽ വഴുത്, മുഹമ്മദ് എന്നാണ് ഈ നീ വാഗ്ദാനം ചെയ്യുന്ന പരലോകം, നീ വാഗ്ദാനം ചെയ്യുന്ന പരലോകം ഇങ്ങനെ കാണാൻ സാധിക്കും. ഒരിടത്തും അള്ളാഹു സുബ്ഹാനഹു വതആല ഇന്ന ദിവസമാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വതആല ഇന്ന ദിവസം എന്ന് പറയുന്നതിന് പകരം ആ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞിട്ടുള്ളൂ, ആ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ അങ്ങനെ തന്നെ മുശ്രിക്കൾ ചോദിക്കുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നീ പറയുന്ന ഈ പരലോകം എന്നാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ആ പരലോകത്തിന്റെ ഡേറ്റ് അതെന്ന് എന്ന് പറയുന്നതിന് പകരം അള്ളാഹു സുബ്ഹാനഹു വതആല അതിന്റെ പ്രത്യേകതകളും സ്വഭാവങ്ങളും അതിലെ സംഭവങ്ങളാണ് പറയാം. കാരണം അതാണ് പ്രധാനം, എന്ന് എന്നുള്ളതല്ല പ്രധാനം. പിന്നെയോ അത് ഉണ്ടായാൽ എന്ത് എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അതിന്റെ സ്വഭാവങ്ങൾ അത് അൽഖാരിയാത്താണ്. പിന്നെ അത് എന്ന് സംഭവിക്കും, അത് യൗമ യകൂനു നാസു കൽ ഫറാഷിൽ മബ്സൂസ്, അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്, അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പർവ്വതങ്ങളുടെ അവസ്ഥ ഇങ്ങനെ, മനസ്സിലായോ? അതാണ് ഇവിടെ പിന്നെ ഉണർത്തുന്നത്. ജനങ്ങൾ വിതറപ്പെട്ട പാറ്റകളെ പോലെ നടന്ന പാറ്റകൾ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ പാറ്റകൾ ജന്മം കൊള്ളുന്ന സമയം തീരെ അന്തല്ലാത്ത മാതിരിയായിരിക്കും. ഒന്നായിട്ട് പിന്നെ ചെയ്യാൻ പറ്റാന്നൊക്കെ പറഞ്ഞു പൊടിഞ്ഞ മാതിരി അറിയും, ആകെ ചിന്തിച്ചതൊരു തീയാണെങ്കിൽ തീരിലൊടുത്തിപ്പോ ചെന്ന് വീണ് ആകെ നശിക്കും. അപ്പൊ ആ രീതിയിൽ മനുഷ്യന്മാർ പരിണമിക്കുന്ന ഒരു സമയമുണ്ട്, ആ സമയത്താണ് അന്നാണ് ഖിയാമത്ത് നാളിന്റെ സംഭവം. അതേപോലെ തന്നെ ജിബാൽ പർവ്വതങ്ങൾ ഭൂമി കാണികൾ എന്ന പോലെയാണ് അല്ലെ, വളരെ ഭദ്രമാണ്, കരുത്തുള്ള അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ് പർവ്വതങ്ങൾ. പക്ഷെ ആ പർവ്വതങ്ങൾ അത് ഒരേ വർണ്ണത്തിലല്ല, പർവ്വതങ്ങൾ പല വർണ്ണത്തിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഓമിനൽ ജിബാലി പിന്നെ ജുദദുൻ ബീദുൻ വഹംറുൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, വെളുത്ത പർവ്വതങ്ങളുണ്ട്, ചുവന്ന പർവ്വതങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞേ. ആ പർവ്വതങ്ങൾ എഹിന് പോലെ ആയിത്തീരുന്ന പറഞ്ഞത്, എഹിൻ എന്ന് പറഞ്ഞെങ്കിൽ ഒരു വർണ്ണത്തിലുള്ള പെരുത്തിയല്ല, പിന്നെയോ പല വർണ്ണങ്ങളുള്ള പെരുത്തിക്കാണ് എഹിൻ എന്ന് പറയാം. അസ്സൂഫു ദിൽ ദുൽ അൽവാൻ എന്നാണ്, വർണ്ണങ്ങളുള്ള പെരുത്തിക്കാണ് എഹിൻ എന്ന് പറയാം. ഇവിടെ പർവ്വതങ്ങൾക്ക് എന്ത് സംഭവിക്കും, പർവ്വതങ്ങൾ എഹിന് പോലെ ആയിത്തീരുന്നാണ്. എഹിൻ എന്ന് പറഞ്ഞെങ്കിൽ പല വർണ്ണങ്ങളുള്ള പെരുത്തി പോലെ എന്നാണ്. കാരണം എന്താ, പല വർണ്ണങ്ങളുള്ള പർവ്വതങ്ങളാണ്. അപ്പൊ അത് പരുത്തി പോലെ ആകുമ്പോ പരുത്തിക്ക് വേണ്ടിണ്ടാവും പല വർണ്ണങ്ങൾ ഉണ്ടാവും, വെളുത്ത കമ്പിളി അല്ലെങ്കിൽ വെളുത്ത പരുത്തി ആവില്ല എന്നാണ്. അതാണ് ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വേറൊരിടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്, യൗമ തകൂനു സമാഉ കൽമുഹ്ൽ വതകൂനുൽ ജിബാലു കൽഇഹൻ കൽഇഹൻ, പർവ്വതങ്ങൾ ഇഹന് പോലെ ആയിത്തീരുന്നതാണ്. ഇഹൻ എന്ന് പറഞ്ഞെങ്കിൽ പല കളറുകളുള്ള പരുത്തിക്കാണ് പറയുന്നത്. ആ പരുത്തിയുടെ പ്രത്യേകത അതേ മംഫൂഷാണ്, മംഫൂഷ് എന്ന് പറഞ്ഞാൽ കടയപ്പെട്ടത്. അപ്പൊ അത് കടഞ്ഞിട്ടുണ്ടെങ്കിൽ പരുത്തി എന്തായി, അത് നിർമ്മലായി, ലോലമായി. അതേപോലെ തന്നെ അത് പിന്നെ ചിതറപ്പെട്ട വിതറപ്പെട്ട രീതിയിലുമായി പർവ്വതങ്ങൾ ഇവ്വിധമായി തീരും അന്ത്യനാൾ സംഭവിക്കുന്ന ദിവസം എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. പിന്നെ അതിൽ പിന്നെ എന്താ, അതിൽ പിന്നെ പരലോകം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഫഅമ്മാമൻ സഖുലത് മവാസീനുഹു, ഫ തഫ്സീലി എന്ന് പറയും. അമ്മാമൻ അല്ല സഫ, അതിൽ പിന്നെ തഖീബിന്റെ ആതിഫത്തിന്റെ ഫ, അമ്മ എന്ന് പറഞ്ഞെങ്കിൽ അതാണ് തഫ്സീലി, വിശദീകരിക്കാൻ ശേഷം എന്ത് എന്നുള്ള കാര്യം വിശദീകരിക്കാൻ. അമ്മ എന്നാൽ ഫഅമ്മൻ, മൻ എന്നാണ് മൗസൂല, ഒരു യാതൊരുവൻ, എന്നാൽ യാതൊരുവൻ. സഖുലത് മവാസീനുഹു, സഖുലത് സഖുല എന്നാണ് എന്താ, ഭാരം തൂങ്ങി, ഭാരിച്ചതായി. സഖുലത് ഭാരിച്ചതായി. മവാസീനുഹു, അവന്റെ മവാസീൻ, മവാസീൻ എന്ന് പറഞ്ഞാൽ രണ്ട് പദങ്ങളുടെ ബഹുവചനാണ് മവാസീൻ, ഒന്ന് മീസാൻ, രണ്ട് മൗസൂൻ. മീസാൻ എന്നതിന്റെ ബഹുവചനം മവാസീനാണ്, മൗസൂൻ എന്നതിന്റെ ബഹുവചനവും മവാസീനാണ്. സഖുലത് ഭാരിച്ചതായി, മവാസീനുഹു അവന്റെ മീസാനുകൾ, മീസാനുകൾ മവാസീൻ. മീസാൻ എന്ന് പറഞ്ഞെങ്കിൽ തൂക്കുന്ന സാധനത്തിനാ പറയുക, ഇസ്മുൽ ആല, തൂക്കുന്ന സാധനം, യന്ത്രം, തുലാസ്, തുലാസ്. മൗസൂൻ എന്ന് പറഞ്ഞാൽ തൂക്കപ്പെടുന്ന സാധനം, തൂക്കപ്പെടുന്ന സാധനം. എന്താ തൂക്കപ്പെടുന്നത്? ഇപ്പൊ തുലാസ് ഉണ്ട്, അരി ഉണ്ട് എങ്കിൽ തുലാസിനാണ് എന്ത് പറയാ, മീസാൻ എന്ന് പറയാം, അരിക്കാൻ എന്താ പറയാ മൗസൂൻ എന്ന് പറയാം, തൂക്കപ്പെടുന്ന വസ്തു.
ഇവിടെ അമ്മാമൻ എന്നാൽ യാതൊരുവൻ, സഖുലത് മവാസീനുഹു അവന്റെ മീസാനുകൾ ഭാരിച്ചു ഭാരമുള്ളതായി,
എന്നാണ് അവന്റെ തുലാസുകൾ ഭാരമുള്ളതായി.
രണ്ടാമത്തെ അർത്ഥപ്രകാരം അവന്റെ മൗസൂനുകൾ ഭാരിച്ചതായി, മൗസൂൻ എന്ന് തൂക്കപ്പെടുന്നത്. ഒരു മനുഷ്യന്റെ എന്താ തൂക്കപ്പെടുക പരലോകത്ത്? മനുഷ്യന്മാരുടെ കർമ്മങ്ങളാണ്, കർമ്മങ്ങൾ. അപ്പോ മൗസൂൻ ആണ് അവിടെ അമലുകൾ,
അമാൽ.
അപ്പൊ മനുഷ്യന്മാരുടെ കർമ്മങ്ങൾ, അത് ഉദ്ദേശം മവാസീൻ.
കർമ്മങ്ങൾ മാത്രമല്ല, പക്ഷെ അത് നമ്മളൊന്ന് വിശദീകരിക്കാം.
ഫഅമ്മ എന്നാൽ മൻ സഖുലത്, ആരുടെ മവാസീനുഹു തുലാസുകളാണോ അല്ലെങ്കിൽ കർമ്മങ്ങളാണോ ഭാരമുള്ളതായത് ഭാരിച്ചതായത്,
ഫഹുവ ഫീ ഈശത്തി റാദിയ,
ഫഹുവ അവൻ, അപ്പോൾ അവൻ,
ഫാന്നുള്ളത് ഈ അമ്മ എന്നുള്ളതിന്റെ അല്ലെങ്കിൽ മൻ എന്നുള്ളതിന്റെ ജവാബ്,
ഫഹുവ അപ്പോൾ അവൻ, ഫീ ഈശത്തി റാദിയ, ഈശത് നമ ഈശത് നമല് ഹയാത് ജീവിതം, ഐഷ് എന്നർത്ഥത്തിൽ ഈശത്ത്,
ഖൗഫ് ഖീഫത്ത് എന്ന് പറയുന്നത്
ഖീഫത്ത് ഭയം എന്നർത്ഥത്തിൽ, അതേപോലെ ഈശത്ത് എന്നാ ജീവിതം. ഫഹുവ ഫീ ഈശത്തിൻ റാദിയത്തിൻ, റാദിയ എന്നാ
തൃപ്തികരമായ,
തൃപ്തിയേകുന്ന,
തൃപ്തിയേകുന്ന ജീവിതത്തിലാകുന്നു.
അപ്പൊ ആരുടെ മവാസീനാണോ ഭാരിച്ചതാകുന്നത് അവൻ, ഫീഈശത്തിൻ റാദിയത്തിൻ തൃപ്തി ഏകുന്ന, തൃപ്തി സമ്മാനിക്കുന്ന ജീവിതത്തിലാകുന്നു,
ജീവിതത്തിലാകുന്നു.
വഅമ്മാമൻ ഖഫ്ഫത് മവാസീനുഹു, വഅമ്മാമൻ വഅമ്മാമൻ എന്നാൽ,
ഇതേപോലെ തന്നെ എന്നാൽ വാവാത്തിന്റെ
അമ്മ തഫ്സീലിയ എന്നാൽ, മൻ ഖഫ്ഫത് ആരുടെ മവാസീനുഹു മീസാനുകളാണോ, ഖഫ്ഫത് ഖഫ്ഫത് ആണ് ഭാരം കുറഞ്ഞത്, ഭാരം കുറഞ്ഞു, ഭാരം കുറഞ്ഞു, ഖഫ്ഫത് ഭാരം കുറഞ്ഞു, ആരുടെ മവാസീൻ, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ മീസാൻ അല്ലെങ്കിൽ മൗസൂൻ അതിന്റെ ബഹുവചനം, ആരുടെ മവാസീനാണോ കനം കുറഞ്ഞത് ഭാരം കുറഞ്ഞത്, ഫഉമ്മുഹു ഹാവിയ, ഫഉമ്മുഹു അപ്പോൾ, ഉമ്മുഹു അവന്റെ ഉം, ഹാവിയത്തുൻ എന്താ പറഞ്ഞ അർത്ഥം, ഉമ്മുഹു ഹാവിയ അവിടെ ഫ ഉമ്മുഹു, ഉമ്മുഹു എന്താ അവന്റെ ഉമ്മ എന്നാണ്, ഉമ്മുഹന്ന അവന്റെ ഉമ്മ എന്താ ഉമ്മാറണ, ഉം എന്നുള്ളത് അവിടെ യഥാർത്ഥ അർത്ഥത്തിലാണോ അതല്ല ആലങ്കാരിക അർത്ഥത്തിലാണോ എന്നാണ്, ഹഖീഖിയത്താണോ അതല്ല ഇസ്തിആരിയയാണോ എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. മുഫസ്സിറുകൾ പറയുന്നത് രണ്ടർത്ഥമോട് ഉദ്ദേശിക്കും. ഉമ്മ പറഞ്ഞ നമ്മളമ്മ അല്ലേ, മാതാവ്, അപ്പൊ അവിടെ ഹഖീഖിയായ ഉദ്ദേശത്തിൽ തന്നെയാണ്. ആ അർത്ഥം നമ്മൾ പരിഗണിച്ചാൽ നോക്കാം എങ്ങനെയാണെന്ന്, ആരുടെ മവാസീനാണോ കനം കുറയുന്നത് ഭാരം കുറഞ്ഞതാകുന്നത്, അപ്പോൾ അവന്റെ ഉമ്മ ഹാവിയത്തുൻ എന്നാണ്, ഹാലിക്കത്തുൻ നശിക്കുന്നവളാണ്, നശിക്കുന്നവളാണ്. യഥാർത്ഥാർത്ഥത്തിൽ ഒരാൾ, ഒരു ഉമ്മ തന്റെ മകന്റെ നാശം കാണുമ്പോ ആ ഉമ്മ സൗഭാഗ്യവതിയാകുമോ അതല്ല നാശകാരിയാകുമോ, നാശകാരിയാകും അല്ലെ. അപ്പൊ സ്വന്തം മകൻ അവന്റെ കർമ്മങ്ങൾ തൂക്കുമ്പോൾ കർമ്മരേഖയിലൊന്നുമില്ല, തൂക്കുന്ന തുലാസ് അത് കനം തൂങ്ങാൻ ഒന്നുമില്ല എങ്കിൽ അതിന് സാക്ഷിയാകുന്ന ഒരു ഉമ്മ അവൾ ഹാലിക്കത്ത് അല്ലെ, നശിക്കും. പിന്നെ വിശുദ്ധ ഖുർആനിൽ വത്തഖദല്ലാഹു ഇബ്രാഹിം ഖലീല എന്നായിട്ടുണ്ട്. എന്താ വത്തഖദല്ലാഹു ഇബ്രാഹിം ഖലീല, എന്താ ഇതിന്റെ അർത്ഥം? അള്ളാഹു സ്വീകരിച്ചു ഇബ്രാഹിമ, ഇബ്രാഹിം നബിയെ ഖലീലൻ, ഖലീലായി. ഖലീൽ എന്ന് പറഞ്ഞാൽ എന്താ,
ഇഷ്ടഭാചനായി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു തന്റെ ഖലീലായി സ്വീകരിച്ചു, ഇഷ്ടഭാചനമായി സ്വീകരിച്ചു എന്ന അർത്ഥം വരുന്ന ആയത്ത് ഒരാറാബി ഓതിയപ്പോൾ ആറാബി പ്രതികരിച്ചത് ലഖദ് ഖറത് ഉമ്മു ഐനു ഉമ്മി ഇബ്രാഹിം എന്നാണ്. ലഖദ് ഖറത് ഐനു ഉമ്മി ഇബ്രാഹിം, എന്തായാലും അർത്ഥം ഇബ്രാഹിം നബിയുടെ ഉമ്മാന്റെ കണ്ണ് കുളിർത്തിരിക്കുന്നു, ഇബ്രാഹിം നബിയുടെ ഉമ്മാന്റെ കണ്ണ് കുളിർത്തിരിക്കുന്നു എന്ന് അങ്ങനെ ആറാബി പറയാൻ കാരണം എന്തായിട്ട്? കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു ആദരിക്കുകയും അള്ളാഹു ഖലീലാക്കുകയും ചെയ്തു എന്ന് പറയുമ്പോ ആ ഒരു വാർത്ത ഒരു ഉമ്മ കേൾക്കണം സ്വന്തം മകനെ കുറിച്ച്, ആ ഉമ്മ നിറുകയുടെ അടിയില്ലേ, ആ ഉമ്മന്റെ കൺകുളിർക്കൂലേ. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ആറാബിയുടെ പ്രതികരണം, ആറാബിയുടെ പ്രതികരണം ലഖദ് ഖറത് ഐനു ഉമ്മി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ ഉമ്മാന്റെ കണ്ണ് കുളിർത്തിരിക്കുന്നു. കാരണം എന്താ? പിന്നെ സ്വന്തം മകൻ അള്ളാഹുവിന്റെ ഖലീലായിട്ട് വാഴ്ത്തപ്പെടാൻ അപ്പൊ ഏതൊരുമ്മയാണ് സന്തോഷിക്കാതിരിക്ക? അതാണ് പിന്നെ അവിടെ വിഷയം. ഇവിടെ ഒരാൾ അയാളുടെ കർമ്മരേഖ ഒന്നുമില്ല, അയാൾ നാശകർത്തത്തിലേക്ക് വീഴാണ്. അപ്പൊ ഏതൊരുമ്മയാണ് നശിക്കാതിരിക്ക? അതാണ് ഫഉമ്മുഹു ആവിയ, അപ്പോൾ അവന്റെ ഉമ്മ ഹാലികത്ത് നശിക്കുന്നവളാണ് എന്ന് ഹഖീഖിയായ മാനയിൽ ഇവിടെ ചില മുഫസ്സിരികൾ അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്, തഫ്സീറുകൾ അതിന് നൽകിയിട്ടുണ്ട്. ചിലര് പറഞ്ഞല്ല അവിടെ ഈ ഉമ്മുഹു ഹാവിയത്ത് എന്നുള്ളത്, അതാണ് ഭൂരിപക്ഷ മുഫസ്സിരീങ്ങളുടെയും പക്ഷം. അവർ പറഞ്ഞത് ഉമ്മുഹു എന്ന് പറഞ്ഞാൽ മഅവാഹു, അവന്റെ അഭയം, മഅവാഹ് എന്നുള്ള അഭയം, മഅവാ എന്നർത്ഥം അവന്റെ മഅവാ അഭയം, മൽജ സങ്കേതം. ഉമ്മുഹു അവന്റെ അഭയവും സങ്കേതവും ഹാവിയത്തുൻ ഹാവിയത്താകുന്നു. ഹാവിയത്ത് എന്ന് പറഞ്ഞാൽ അഗാധ ഗർത്തം നടത്തും, അഗാധ ഗർത്തം, അഗാധ ഗർത്തമാകുന്നു ഹാവിയ. ആ രണ്ടാമത്തെ അർത്ഥ പ്രകാരമാണ് ഹാവിയത്തിന് അഗാധ ഗർത്തം എന്നർത്ഥം. ഹാവിയത്ത് ഉമ്മുഹു ഹാവിയ, അവന്റെ അഭയം ഹാവിയത്താകുന്നു. വമ അദ്രാക് മാഹിയ, വമ അദ്രാക് നിന്നെ അറിയിക്കുന്നത് എന്താണ്? മാ അദ്രാക് നിന്നെ അറിയിക്കുന്നത് എന്താണ്? മാഹിയ, മാഹിയ എന്നാണ് മാ ഇങ്ങനെയാണ്, മാ ഹിയ എന്നാണ്, പിന്നെ ഒരു ഹായും ഉണ്ടാവും. മാഹിയ ഇതാണ്, അത് എന്ത്? മാഹിയ അത് എന്ത്? ഈ ഹാവിയത്ത് സ്ത്രീലിംഗാണ്, അതുകൊണ്ടാണ് ഹിയ പ്രയോഗിച്ചത്. എന്ത് എന്നത് നിന്നെ അറിയിക്കുന്നത് എന്താണ്? അത് ഈ ഹാവിയത്ത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് എന്നുള്ളത് അറിയിക്കാനാണ് ഈ ചോദ്യം, ഈ പ്രയോഗം. അപ്പൊ മാഹിയ ഹാവിയത്ത് എന്ത് എന്നത് നിന്നെ അറിയിക്കുന്നത് എന്താണ് ചോദ്യവും പിന്നെ അതിന്റെ ആൻസറുമാണ്. എന്താ ആൻസർ? നാറുൻ ഹാമിയ, ഹാവിയത്ത് എന്ന് പറഞ്ഞാൽ നാറുൻ, അത് അഗ്നിയാകുന്നു, തീയാകുന്നു. എങ്ങനെയുള്ള തീ? ഹാമിയത്തുൻ ഹാമിയ, ചൂട് കടുത്ത, ചൂട് ഏറെയുള്ള ഹാമിയ, ചൂട് കഠിനമായ അഗ്നിയാകുന്നു ഹാവിയത്ത്. ഈ ഹാ അതിനാണ് ഹാഉസക്ത എന്ന് പറയും ഭാഷയിൽ, ഹാഉസക്ത എന്നതിന് പറയാം. മാഹിയ മാഹിയ ഇത്രയാണ്, പക്ഷെ ഇവിടെ ഒരു ഹാ ഉണ്ടല്ലോ, ഹാ ഏറെ വന്നിട്ട് ഹാഉസക്ത എന്ന് പറയും. അത് ഈ ആയത്തുകളുടെ അവസാനം ഉണ്ടോ? ഓക്കെ, ഒരേ രീതിയിൽ അതിന്റെ വഖഫ് വരാൻ അങ്ങനെ പ്രയോഗിക്കും. ഈ തന്മീനല്ലാതാണ് മറ്റേതാ വിവഹാറിന്റെ തന്മീൻ കൊണ്ടത് ഇതാണോ? അതാണോ? ഇതല്ലേ തലതിരുന്നു അങ്ങനെ ഇവിടെ ഈ സൂറത്തിൽ ഇച്ചിരി വിഷയങ്ങളുണ്ട്. ഒന്ന്, ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞ പിന്നെ അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാണ് അന്ത്യനാൾ സംഭവിക്കാൻ നമ്മൾ പറഞ്ഞു യൗമയക്കൂനുന്നാസു കൽഫറാഷിൽ മബ്സൂസ്, ജനങ്ങൾ വിതറപ്പെട്ട ജറാദിനെ പോലെ, വെട്ടുകിളികളെ പോലെ, അല്ലെങ്കിൽ പാറ്റകളെ പോലെ ആയിത്തീരുന്ന ഒരു ദിവസമാണ് അൽഖാരിയത്ത് സംഭവിക്കുക. അതേപോലെ ജിബാലുകൾ കൽഎഹ്നിൽ മംഫൂഷ്, കടയപ്പെട്ട വർണ്ണങ്ങളുള്ള പരുത്തി പോലെ ആയിത്തീരുന്ന ദിവസത്തിലുമാണ് അന്ത്യനാൾ അൽഖാരിയത്ത് സംഭവിക്കുക. അന്ത്യനാൾ സംഭവിക്കുമ്പോൾ പല വിഷയങ്ങളും സംഭവിക്കും, പലതും സംഭവിക്കും. അതിൽ ജനങ്ങൾക്ക് സംഭവിക്കുന്നതിന്റെ ഒരു കാര്യം ഇവിടെ പറഞ്ഞു. ജനങ്ങൾക്ക് ഇത് മാത്രമല്ല സംഭവിക്കുക, ജനങ്ങൾക്ക് ഇതിലേറെ ഗൗരവപ്പെട്ട വിഷയങ്ങൾ സംഭവിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം ഓരോടത്ത് പറഞ്ഞിട്ടില്ല, പിന്നെയോ പലതും പല സ്ഥലങ്ങളിലാണ് പറഞ്ഞത്. അള്ളാഹു പറഞ്ഞ ഒരിടത്ത് യൗമ തറൗനഹ തദ്ഹലു കുല്ലു മുർദിയാതിൻ അമ്മ അർബഅത്ത്, മുലയൂട്ടുന്ന സ്ത്രീകൾ കുഞ്ഞുങ്ങളെ വിസ്മരിക്കുന്ന ദിവസമാണ് അന്ത്യനാൾ സംഭവിക്കുന്ന ദിവസം. മനസ്സിലായില്ലേ? ഗർഭിണികൾ അവരുടെ ഗർഭം പ്രസവിച്ചു പോകുന്ന ദിവസമാണ്. എത്ര മാസം ഗർഭത്തിലായാലും ഉള്ളതിനെ പ്രസവിക്കും അന്ത്യനാളിന്റെ ഭീകരതയാൽ എന്നാണ്. വതറന്നാസ സുഖാറ വമാഹും ബിസുഖാറ, ജനങ്ങൾ ലഹരി ബാധിച്ചവരെ പോലെ നിനക്ക് കാണാം എന്നാണ്. അവർ ലഹരി ബാധിച്ചവർ അല്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അങ്ങനെ ജനങ്ങളെ കുറിച്ച് പറഞ്ഞ വേറെയും വചനങ്ങൾ കാണാൻ സാധിക്കും. യൗമ യസ്റുൽ മർഉ മിൻ അഖി വ ഉമ്മിഹി വ അബി വ സാഹിബതിഹി വ ബനി, മനുഷ്യർ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, ഇണകൾ ഇവരൊക്കെ വിട്ട് ഓടിപ്പോകുന്ന ദിവസമാണ് എന്നൊക്കെ അന്ത്യനാൾ സംഭവിക്കുന്ന ദിവസത്തെ കുറിച്ച് ജനങ്ങളുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് കാണാൻ സാധിക്കും. അതേപോലെ പർവ്വതങ്ങൾക്കും ചില വചനങ്ങളിൽ പറഞ്ഞ എന്താണ് പർവ്വതങ്ങൾ, അത് പിന്നെ പർവ്വതങ്ങൾ അത് പർവ്വതങ്ങൾ ഭൂമിയുമായിട്ട് കൂട്ടിയിടിക്കപ്പെടും. അങ്ങനെ പർവ്വതങ്ങൾ അത് തകരുമെന്നാണ്, തകരുമെന്നാണ്. തകരുന്ന പർവ്വതങ്ങൾ ചില വചനങ്ങളിൽ കാണാൻ സാധിക്കും. ആ പർവ്വതങ്ങൾ അത് കസീബം മഹീല എന്നാണ്. എന്താ കസീബം മഹീല എന്നാണ്? ഇങ്ങനെ മണൽത്തിട്ട പോലെ കടുമാവുന്നതാണ്. ഉറച്ച പർവ്വതങ്ങൾ, പാറകൾ ഊന്നിയ പർവ്വതങ്ങൾ, അത് മണൽത്തിട്ട സമാനമായിട്ട് പരിണമിക്കും എന്നാണ് ചില വചനങ്ങളിൽ പറയുന്നത്. ആ പർവ്വതങ്ങൾ അത് സഞ്ചരിക്കുന്നത് പോലെയാണ്, മനസ്സിലായല്ലേ? പർവ്വതങ്ങൾ സഞ്ചരിക്കുന്നതായിട്ട് കാണാം. അതേപോലെ തന്നെ ചില വചനങ്ങളിൽ അത് പരുത്തി പോലെ, ചിലതത് കടയപ്പെട്ട പരുത്തി പോലെ, ചിലയിടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് യസ്അലൂനകാനിൽ ജിബാൽ ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫ ഫയദറുഹാ ഖാഅ സഫ്സഫാന, പർവ്വതങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല തകർത്ത് പൊടിച്ചു കളയും, എന്നിട്ട് പർവ്വതങ്ങൾ ഉള്ളയിടത്ത് നിരപ്പായ സ്ഥലം, ലാ തറാഫിഹ ഐവജൻ വല അംത എന്നാണ്. പിന്നെ ഒരു കുന്നും കുഴിയൊന്നുമില്ല, നിന്നോന്നതം എന്ന ഒരു അവസ്ഥ അല്ല. പർവ്വതങ്ങൾ അള്ളാഹു പൊടിച്ചിട്ടുണ്ടെങ്കിൽ നിരത്തി കളയുന്ന പർവ്വതങ്ങൾ അതുള്ളയിടത്ത് വതസീറുൽ ജിബാലു സൈറ എന്നാണ്, പർവ്വതങ്ങൾ ചലിക്കും ചലിക്കും. പിന്നെ പർവ്വതങ്ങൾ ഉള്ളിടത്ത് പർവ്വതങ്ങൾ ഇല്ലാത്ത അവസ്ഥ, അങ്ങനെ ആയി തീരുമാനം. അതൊക്കെ പരലോകത്തിന്റെ ഭീകരതയെ മനസ്സിലാക്കാൻ പലയിടങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പല ശൈലികളിലാണ് ആ കാര്യം ഉണർത്തിയിട്ടുള്ളത്. ഇവിടെ വതകൂനുൽ ജിബാലു കൽ യഹ്നിൽ മംഫൂഷ് എന്നാണ്, പർവ്വതങ്ങൾ ഇതുപോലെ ആയിത്തീരുന്നതാണ്. പർവ്വതങ്ങൾ ഇപ്രകാരമായി, ജനങ്ങൾ ഇപ്രകാരമായി പരലോകം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതാണ് വിഷയം. പർവ്വതം അത് കഴിഞ്ഞാൽ ആളുകളുടെ വിചാരണയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല ജനങ്ങളെ വിചാരണക്കെടുക്കും. വിചാരണക്കെടുക്കുമ്പോൾ അള്ളാഹുവിന്റെ വിചാരണ നീതിപൂർവകമാണ്, അള്ളാഹുവിന്റെ വിചാരണ നീതിപൂർവമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് സ്വർഗാർഹരെ സ്വർഗത്തിലേക്കും നരകാർഹരെ നരകത്തിലേക്കും ഒറ്റയടിക്ക് വിരിച്ചു വിടാൻ കഴിയും, ആക്കാനും കഴിയും. പക്ഷെ അള്ളാഹു അവന്റെ വിചാരണ നീതിപൂർവകം പൂർത്തിയാക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ആളുകളെ ഹാജരാക്കും, അള്ളാഹു അവരെ ചോദ്യം ചെയ്യും, അവരിൽ നിന്നുള്ള പ്രതികരണം കേൾക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല സാക്ഷികളെ ഹാജരാക്കും, എന്നിട്ട് ആളുകളുടെ ചെയ്തികൾക്ക് സാക്ഷികളുടെ സാക്ഷ്യം സ്വീകരിക്കും. കണ്ട, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യും. ആളുകളോട് ചോദിക്കും, അവരുടെ പ്രതികരണം അള്ളാഹു സുബ്ഹാനഹു വതആല കേൾക്കും. അതേപോലെ തന്നെ സാക്ഷികളെ അള്ളാഹു വിസ്തരിക്കും, സാക്ഷികളിൽ നിന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല കേൾക്കും. ഇതിനൊന്നും ആവശ്യം അള്ളാഹുക്കല്ല, പക്ഷെ അള്ളാഹുവിന്റെ വിചാരണ നീതിപൂർവമാണ് എന്നുള്ളത് പടപ്പുകളെ ബോധ്യപ്പെടുത്തും അള്ളാഹു സുബ്ഹാനഹു വതആല. അതിന്റെ ഭാഗമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മീസാനിനെ സ്ഥാപിക്കും. വനവഉൽ മവാസീനൽ ഖിസ്ത് യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നാം നീതിയുടെ തുലാസിനെ സ്ഥാപിക്കും എന്നുള്ളത് പറഞ്ഞു. നീതിയുടെ തുലാസ് സ്ഥാപിക്കും. അങ്ങനെ നീതിയുടെ തുലാസ് സ്ഥാപിച്ചതിന് ശേഷം ആളുകളുടെ കർമ്മങ്ങൾ, കർമ്മരേഖകൾ ആളുകൾ തന്നെയും അള്ളാഹുവിന്റെ മുന്നിൽ തൂങ്ങും, അള്ളാഹുവിന്റെ മുമ്പിൽ തുലാസുകളിൽ തൂങ്ങും എന്നുള്ളതാണ്. ഇവിടെ ആരുടെ മീസാനുകളാണോ കനം തൂങ്ങുന്നത് എന്നാണ്. അതിൽ മീസാനുകൾ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ മവാസീനാണോ കനം തൂങ്ങുന്നതാണ്. മീസാനുമാകാം മൗസൂനാകാം. മീസാൻ എന്നാണ് തുലാസ്, മൗസൂൻ എന്ന് പറഞ്ഞാൽ തൂക്കപ്പെടുന്നത്. തൂക്കപ്പെടുന്നത് മനസ്സിലായോ? തൂക്കപ്പെടുന്നത് എന്താണ്? അതാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, മനുഷ്യന്മാരുടെ അമലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരുടെ കർമ്മങ്ങളെ തൂക്കും. അതേപോലെ തന്നെ മനുഷ്യന്മാരുടെ കർമ്മരേഖകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൂക്കും. അതാണ് സിജിൽ, സിജില്ലാത്ത് കർമ്മരേഖകൾ. അതേപോലെ തന്നെ അഷ്ഹാസുകളെയും അല്ലാഹു തൂക്കും. ചില വ്യക്തികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുവാനും ബഹുമാനിക്കാനും അവരെ തൂക്കും. ചില ആളുകൾ അവർ ആദരവിന് അർഹരല്ല, അതുകൊണ്ട് അവർ ആദരവിന് അർഹരല്ല എന്നുള്ളത് അറിയിക്കാനും അള്ളാഹു അവരെ തൂക്കും. അതുകൊണ്ടാണ് ചില തടിച്ച മനുഷ്യന്മാർ അന്ത്യ നാളിൽ കൊണ്ടുവരുന്നതാണ്. മനസ്സിലല്ലേ? വളരെ ഗറ്റപ്പുള്ള തടിച്ചവരെ കൊണ്ടുവരുന്നതാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു ജനാഹു ബഅൂദ്, ജനാഹു ബഅൂദ് എന്നാണ് എന്താ, കൊതുകിന്റെ ചിറകിന്റെ ഭാരം തുലാസിൽ അവർക്കുണ്ടാവില്ല. ചില ആളുകളെ അവർ നല്ല തടിച്ചവരാണ്, മല്ലന്മാരാണ്, അന്ത്യനാളിൽ അവരെ കൊണ്ടുവരും. എന്നിട്ട് അവരെ തുലാസിൽ തൂക്കിയാൽ അവർക്ക് കൊതുകിന്റെ ചിറക് അതിന്റെ തൂക്കം ഉണ്ടാവില്ലെന്ന്, അതിന്റെ തൂക്കം അള്ളാഹുവിൽ ഉണ്ടാവില്ലെന്നാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതേസമയം ചില ആളുകളെ അന്ത്യനാളിൽ തൂക്കും. അവർ ഉഹുദ് പർവ്വതത്തേക്കാൾ നന്മയുടെ തുലാസിൽ ഭാരമുള്ളതായി തൂങ്ങുമെന്നാണ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല ഒരിക്കൽ മദീനയിൽ ഒരു അറാഖിന്റെ മരത്തിന്മേൽ കയറി. അപ്പൊ ഈ അദ്ദേഹം ഒരു മെലിഞ്ഞ ശാരീരിക പ്രകൃതിയായിരുന്നു, പ്രത്യേകിച്ച് കാലുകളൊക്കെ സൂക്ഷിച്ച് വണ്ണം കുറഞ്ഞ കാലുകളായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്. മുസ്ലാസ്ലമതങ്ങൾക്ക് ആടുകളെ മേച്ചിരുന്ന ഒരു ഇടയൻ കൂടിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച ശ്രേഷ്ഠത അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനുണ്ട്. അവര് സഹോദരങ്ങൾ ഖുദാമ ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ഇവരൊക്കെ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചവരാണ്. ഈ ഇബ്നു മസ്ഊദ് ഒരിക്കൽ മദീനയിൽ ഒരു മരത്തമ്മ കയറി അറാഖിന്റെ കൊമ്പ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കാറ്റടിച്ചപ്പോ തുണി കാലിൽ നിന്ന് പാറി. അപ്പൊ മെലിഞ്ഞ കാലാണ് ആ തുണിന്റെ ഇടയിലൂടെ കാറ്റ് വന്നപ്പോ ആളുകൾ കണ്ടത്. അപ്പൊ അവർ ആ കാല് കണ്ടപ്പോ ചിറിച്ചുപോയി. മെലിഞ്ഞ കാല് ഒരാൾക്ക് കണ്ടപ്പോ അവര് ചിറിച്ചുപോയി. അപ്പൊ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്തിനോട് പറയാണ്, മിമ്മ തഅജബൂൻ ഔ മിമ്മ തദ്ഹഖൂൻ, നിങ്ങൾ എന്ത് കാരണത്താലാണ് നിങ്ങൾ ചിരിക്കുന്നത്, എന്ത് കണ്ടാണ് നിങ്ങൾ അത്ഭുതപ്പെടുന്നത്. വ ഇന്നഹുമാ ഫിൽ മീസാനി അസ്ഖലു മിൻ ജബലി ഉഹദ്. ഇബ്നു മസ്ഊദിന്റെ ആ രണ്ട് കാലുകൾ മീസാനിൽ, നന്മയുടെ തുലാസ് തൂക്കുന്ന മീസാനിൽ, അത് ഉഹുദ് പർവ്വതത്തേക്കാൾ ഭാരം തൂങ്ങുന്നവയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ പണ്ഡിതന്മാർ പറയുന്നത് ഇബ്നു മസ്ഊദിനെ അല്ലാഹു സുബ്ഹാനഹു തആല മീസാനിൽ തൂക്കി ആദരിക്കും. അവരൊക്കെ പിന്നെ ധാർമ്മികമായി, ആത്മീയമായി, ദീനിയായി ഭാരിച്ച വ്യക്തിത്വങ്ങളാണ് എന്നുള്ളത് അള്ളാഹു അറിയിപ്പിക്കുവാനും അവരെ ആദരിക്കുവാനും. അപ്പോ പിന്നെ മൗസൂൻ എന്ന് പറഞ്ഞാൽ തൂക്കപ്പെടുന്നതാണ്. എന്താണ് തൂക്കപ്പെടുന്നത്? വ്യക്തികൾ തൂക്കപ്പെടും, അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ രേഖകൾ, കർമ്മരേഖകൾ തൂക്കപ്പെടും. പിന്നെ മുസ്ലാസ്ലമ തങ്ങൾ ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞില്ലേ, ഒരു വ്യക്തി അയാൾ തിന്മയിൽ ജീവിച്ച ആളാണ്, പക്ഷേ അയാൾ ഒരു മുവഹ്ഹിദാണ്, ഏകദൈവ വിശ്വാസിയാണ്. അപ്പോ അയാളുടെ തിന്മകളുടെ സിജില്ലുകൾ, രേഖകൾ അള്ളാഹുവിന്റെ തുലാസിൽ, രണ്ട് തട്ടുകളാണല്ലോ, തട്ടിന്റെ ഒരു കിഫയിൽ വെക്കുന്നതാണ്, തട്ടിൽ വെക്കുന്നതാണ്. അപ്പൊ ഈ സിജില്ലുകൾ ഇങ്ങനെ ഭാരിച്ച് തൂങ്ങാണ് തിന്മകൾ, മനസ്സിലെ? അപ്പോ അയാളോട് ചോദിക്കാണ്, നീ വല്ല നന്മയും ചെയ്തിട്ടുണ്ടോ, നിനക്ക് വല്ല നന്മയും ഉണ്ടോ എന്ന് ചോദിക്കാണ്. അപ്പൊ അദ്ദേഹത്തിനൊന്നും പറയാനില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ദൈവം നിനക്കൊരു നന്മ ഉണ്ട് എന്ന് ഒരു ബിത്താഖ പുറത്തെടുക്കും. ഒരു ബിത്താഖ, ആ ബിത്താഖയിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു എന്ന സാക്ഷിയുണ്ട്, കെലിമ. അയാൾ ചൊല്ലിയ കെലിമുണ്ട്, അയാളുടെ തൗഹീദ് ഉണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂൽ എന്നുള്ള സാക്ഷ്യവചനം അയാൾക്കുള്ളത് ഉണ്ട്. പിന്നെ തിന്മകളാണ്. അപ്പൊ ആ ബിതാക പുറത്തെടുക്കും, എന്നിട്ട് പറയും ഈ ഒരു നന്മ നിനക്കുണ്ട് എന്ന് പറയും. അപ്പൊ ആ വ്യക്തി തന്നെ പറയും, അള്ളാഹുവെ ഈ സിജില്ലുകൾ ഇവിധം ഭാരിച്ചതായിരിക്കെ ഈ ബിതാക എന്താണ് എനിക്ക് ഉപകാരം ചെയ്യാൻ. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതാല തുലാസിന്റെ മറ്റേ തട്ടിൽ ഈ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു എന്ന് പറയുന്ന ബിതാക വെക്കും, തട്ടിൽ വെക്കും. അതോടുകൂടിയിട്ട് പിന്നെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫറജഹത്തിൽ കിഫ വതാശത്തി സിജില്ലാത്ത് എന്നാണ്. ഇലാ ഇലാഹ ഇല്ലല്ലാഹ് ബിതാക വെച്ച ആ തുലാസിന്റെ തട്ട് ഭാരിച്ച് കനം തൂങ്ങുകയും ഈ സിജില്ലാത്തുകളുണ്ടല്ലോ മറ്റ് തിന്മയുടെ കർമ്മരേഖകൾ അതെല്ലാം പാറി കനം കുറഞ്ഞ് ചിതറിപ്പോവുകയും ചെയ്യും എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ പറഞ്ഞത് ഒരു മനുഷ്യൻ ഏകദൈവ വിശ്വാസിയാണ് എങ്കിൽ അയാൾക്ക് പരലോകത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടായുള്ള രക്ഷയെ കുറിച്ചാണ്. ഇവിടെ തൂക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. മീസാനിന് രണ്ട് കിഫകളുണ്ട്, രണ്ട് തട്ടുകളുണ്ട്, ആ തട്ടിൽ സിജില്ലാത്തുകൾ തൂക്കും എന്നുള്ളതാണ്. അപ്പോ സഖുലത് മവാസീനുഹു എന്ന് പറഞ്ഞാൽ ഒരാളുടെ മവാസീൻ ഭാരിച്ചതായാൽ, മവാസീൻ എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, തൂക്കപ്പെടുന്ന സിജില്ലുകൾ, ഏടുകൾ, കർമ്മരേഖകൾ. അതേപോലെ കർമ്മങ്ങളും തൂക്കും, കർമ്മങ്ങളെയും തൂക്കും. അള്ളാഹു അവന്റെ വിചാരണ വൈവിധ്യമാർന്ന രീതിയിലാണ്. അപ്പോൾ വ്യക്തികളെ തൂക്കും, വ്യക്തികളുടെ കർമ്മരേഖകൾ തൂക്കും, അതേപോലെ കർമ്മങ്ങളെ തന്നെയും തൂക്കും. അതിന്റെ തെളിവെന്താ, നമ്മൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി അലീം എന്ന ദിക്റിനെ കുറിച്ച് പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാനി സഖീലത്താനി ഫിൽ മീസാൻ എന്നാണ് അല്ലേ. നാവിന് പറയാൻ എളുപ്പമുള്ള രണ്ട് കലിമകളാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി അലീം. അതിനെ കുറിച്ച് പറഞ്ഞത് അത് ഖഫീഫത്ത് സഖീലത്താനി ഫിൽ മീസാൻ എന്നാണ്. സഖീലത്താനി ഫിൽ മീസാൻ, മീസാനിൽ ഭാരിച്ചവയാണെന്നാണ്. അപ്പൊ കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല തൂക്കും, മനസ്സിലായ കർമ്മങ്ങൾ. ഇനി വാചകങ്ങളാണെങ്കിലും മനസ്സിന്റെ നിയ്യത്തുകളാണെങ്കിലും ചെയ്ത പ്രവൃത്തികളാണെങ്കിലും ദുനിയാവിലാണ് അതിനൊരു തൂക്കാൻ, അതൊരു പദാർത്ഥമല്ല, ദുനിയാവിൽ തൂക്കാൻ അതൊരു പദാർത്ഥമല്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതാല അന്ത്യനാളിൽ തൂക്കാൻ ഉദകത്തിൽ കർമ്മങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതാല മാറ്റും, പരിണമിപ്പിക്കും, എന്നിട്ട് കർമ്മങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതാല മീസാനിൽ തൂക്കുകയും ചെയ്യും. അപ്പോ ഫഅമ്മൻ സഖുലത് മവാസീനു, ആരുടെ മവാസീനാണോ ഭാരിച്ചത് തൂക്കപ്പെടുന്ന വസ്തുക്കൾ, അത് വ്യക്തിയാകട്ടെ, ഏടാകട്ടെ, കർമ്മമാകട്ടെ, അത് നന്മയുടേത് ഭാരിച്ചാൽ, കനം തൂങ്ങിയാൽ, ഫഹുവ അത്തരക്കാരൻ ഫി ഈശത്തിൻ റാദിയത്തിൻ, ഈശത്തിൻ ഈശത്തന ജീവിതം, ഈശത്തന ജീവിതം. എങ്ങനെയുള്ള ജീവിതം, റാദിയത്തിൻ തൃപ്തിയേകുന്ന ജീവിതത്തിലാണ്, തൃപ്തിയേകുന്ന ജീവിതത്തിലാണ്. റാബിയ എന്ന് പറഞ്ഞാൽ അത് ഇസ്മുഫായിലാണ് അല്ലെ, അതിന് തൃപ്തി നൽകപ്പെട്ട ജീവിതം എന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ട്. മർദിയ എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ മുർദിയ എന്ന അർത്ഥത്തിൽ, മർദിയ എന്ന അർത്ഥത്തിൽ തൃപ്തി ഏകപ്പെട്ട ജീവിതം എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തൃപ്തി തരുന്ന ജീവിതം, തൃപ്തി തരുന്ന ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് സ്വർഗീയ ജീവിതമാണ്, സ്വർഗീയ ജീവിതം അതല്ല തൃപ്തിയേകുന്ന ജീവിതം. അവിടെ ക്ഷീണല്ല, മയക്കല്ല, അവിടെ പ്രയാസകരമായ നീരസമായ ഒന്നുമില്ല, എല്ലാം തൃപ്തിയേകുന്നതാണ്. അത് സ്വർഗീയ വിഭവങ്ങളെല്ലാം ഒരാൾക്ക് സന്തോഷവും തൃപ്തിയും പ്രദാനം ചെയ്യുന്ന രീതിയിലാണുള്ളത്. എന്നാൽ വഅമ്മാമൻ ഖഫ്ഫത് മവാസീനുഹു, ഒരുവൻ ഖഫ്ഫത് മവാസീനു, അവന്റെ മവാസീൻ ഖഫ്ഫത്ത് കനം കുറഞ്ഞു, കനം കുറഞ്ഞു. അവിടെ ഉദ്ദേശം ഇതൊക്കെ തന്നെയാണ്, വ്യക്തികൾ, കർമ്മരേഖകൾ, അതേപോലെ തന്നെ കർമ്മങ്ങൾ, അതിന് കനല്ല, നന്മകളൊന്നുമില്ല എന്നർത്ഥം, തൂങ്ങാൻ മാത്രം. എങ്കിൽ ഉമ്മുഹു ഹാവിയ, അവന്റെ ഉമ്മ ഹാവിയത്താണെന്നാണ്, ഹാലിക്കത്താണെന്ന്. അതതിന് യഥാർത്ഥ അർത്ഥത്തിൽ അവന്റെ ഉമ്മ ഹാലിക്കത്താണ്, നാശകാരി, നാശത്തിലാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ഉദ്ദേശം, നമ്മൾ പറഞ്ഞു ചെയ്തേ. ഒരാൾ, അയാൾ വിചാരണ ചെയ്യപ്പെടുന്നു, അയാൾക്ക് സമ്പാദ്യമായി ഒരു നന്മയുമില്ല എങ്കിൽ അതിന് സാക്ഷിയാകുന്ന അയാളുടെ മാതാവിന്റെ അവസ്ഥ എന്താ, മാതാവിന്റെ അവസ്ഥ എന്താ, അവർ നാശത്തിൽ കുപ്പുകുത്താൻ എന്നുള്ളതാണ്, അവർ നശിക്കാൻ എന്നുള്ളതാണ്.
അല്ലെങ്കിൽ ഇനി ഉമ്മുഹു ഹാവിയ, അവന്റെ അഭയം, അവന്റെ സങ്കേതം ഹാവിയതാകുന്നു, നാശഗർത്തമാകുന്നു. ഹാവിയ തന്നെ ഗർത്തം എന്നർത്ഥം, ഹവ എന്ന ക്രിയയിൽ നിന്നാണ്, ഹവ തന്നെ വീണു എന്നർത്ഥം, ഹവ തന്നെ വീണു എന്നർത്ഥം. യഹ്വി ഹാവിയ തന്നാല് ഗർത്തം, ആഴം. ഉമ്മുഹു ഹാവിയത്തുൻ, അവന്റെ അഭയം ഹാവിയത്താകുന്നു. എന്താണ് ഹാവിയത്ത്? അതാണ് ഒമ അദ്രാക് മാഹിയ ഹാവിയത്ത് എന്നാൽ എന്ത് എന്നത് നിന്നെ അറിയിക്കുന്നതെന്ത്? നാറുൻ ഹാമിയ, അത് ചൂടുള്ള അഗ്നിയാകുന്നു, ചൂടുള്ള നരകത്തീയാകുന്നു. അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സൂറത്തിൽ, ഈ സൂറത്ത് പരലോക സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന സൂറത്താണ്. മനുഷ്യന്മാരുടെ നന്മകളാണ് പരലോകത്ത് മനുഷ്യന്മാരെ രക്ഷപ്പെടുത്തുക. അത് മനുഷ്യന്മാരുടെ സമ്പാദ്യം ആയിട്ടുണ്ടാകുകയും അള്ളാഹു സുബ്ഹാനഹു വതആല അന്ത്യ നാളിൽ വിചാരണയുടെ വേദിയിൽ സ്ഥാപിക്കുന്ന തുലാസിൽ ഭാരിച്ചതായി തൂങ്ങുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനാണ് പരലോകത്ത് സംതൃപ്തമായ ജീവിതം ഉള്ളത്. അതില്ല എങ്കിൽ, സംതൃപ്ത ജീവിതം ഇല്ല എന്ന് മാത്രമല്ല, അവന് ആഴത്തിൽ അഗാധമായ ഗർത്തം, അതാണ് നരകം. ആ നരകത്തിൽ കേവലം ആഴം മാത്രമല്ല, ഹാവിയത്ത് എന്നുള്ളത് ആഴത്തിൽ കുഴിയാണ്. ആഴത്തിൽ കുഴി മാത്രമല്ല, പിന്നെയോ നാറുൻ ഹാമിയത്തും കൂടിയാണത്, ചൂടേറ്റുന്ന തീ കൂടിയാണ്. അപ്പോ ആഴത്തിൽ അഗാധമായി നരകം പാതാളത്തിലാണ്, അതിൽ തീയാണ്, അതിൽ തീയാണ്. ആ തീ എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തെ തീയല്ല, പിന്നെയോ ഹാമിയത്തായ തീയാണ്. ഹാമിയത്തായ തീ എന്ന് പറഞ്ഞെങ്കിൽ നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ വിശദീകരിച്ചിരുന്നിട്ടുണ്ട്, ദുനിയാവ് കണ്ട തീ അതിനെത്ര ചൂടുണ്ടോ, അതിലേക്ക് 69 ഇരട്ടി ചൂട് ചേർക്കപ്പെട്ട, അതാണ് അതിന്റെ കാഠിന്യം, അത്ര ചൂട് എന്നാണ്. നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, പിന്നെ ഭൗതിക ലോകത്ത് കാണപ്പെട്ട തീ അതിന്റെ ചൂട് എത്ര ഉണ്ടാവും? അപ്പൊ സഹാബികൾ പറയാണ്, വൈനഹാല കാഫിയ, ആ ചൂട് തന്നെ മതിയല്ല മനുഷ്യന്മാരെ ശിക്ഷിക്കാൻ, ആ ചൂട് തന്നെ മതിയല്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നഹ ഫുദ്ദിലത് ബിതിസ്ഇം വസിത്തീന ജുസ്അ എന്നാണ്. നരകത്തി, ഈ ഭൗതിക ലോകത്ത് തീയിന്റെ ചൂടുണ്ടല്ലോ, അതിനേക്കാൾ 69 ഇരട്ടി കൊണ്ട് അതിന്റെ ചൂട് തീവ്രമാക്കപ്പെട്ടിട്ടുണ്ടെന്നാണ്, അതിൽ കഠിനമാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അള്ളാഹു മജർണ മിനന്ന. അപ്പോ പിന്നെ കർമ്മരേഖകൾ നന്മകളാൽ കനം തൂങ്ങാതെ കനം കുറഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ഫുഹാവിയ, അവന്റെ അവന്റെ മഅവയും അവന്റെ അഭയവും മടക്കസ്ഥാനവും എന്ന് പറഞ്ഞാൽ, കുട്ടികളടുത്തേക്ക് മക്കള് ഓടിച്ചെല്ലൂലെ രക്ഷയ്ക്ക് വേണ്ടി, ഉമ്മാന്റെ അടുത്തേക്ക് പാഞ്ഞല്ലണത് പോലെ ഈ ആളുകൾ നഷ്ടം കണ്ട്, പരാജയം കണ്ട് ഓടണത് എവിടുക്ക, ഓടണത് അതാണ് ഈ ഹാവിയത്തിലേക്ക്, ഉമ്മയിലേക്ക് മക്കൾ ഓടുന്നത് പോലെ ഈ പരാജിതർ പായുന്നത് ഹാവിയത്തിലേക്കാണ്. ഹാവിയത്ത് എന്ന അഗാധത്തിൽ ഗർത്തമാണ്, കുഴിയാണ്, കേവലം കുഴിയാണ് എന്ന് ആളുകൾ വിചാരിക്കേണ്ട. ഹാവിയത്ത് എന്നുള്ള പദം കുഴി, ഗർത്തം എന്നുള്ളതാണ് അറിയിക്കുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അത് വിശദീകരിക്കുകയാണ്, കേവലം ഒരു അഗാധ ഗർത്തം എന്ന് വിചാരിക്കേണ്ട. വമാ അദ്രാക മാഹിയ നാറുൻ ഹാമിയ, ആ ഗർത്തം അത് നാറാണ്, തീയാണ്. തീ എന്ന് വിചാരിക്കുമ്പോ ദുനിയാവിൽ കണ്ട് പരിചയമുള്ള തീയാണെന്ന് വിചാരിക്കണ്ട, പിന്നെയോ ഹാമിയത്തായ തീയാണ്, ഹാമിയത്തായ തീയാണ്, ചൂടിന് ഊക്കേറെയുള്ള തീയാണ് എന്നുള്ളതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത്. അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ. സ്വർഗത്തിൽ മയക്കുറക്കല്ല ഈ, പിന്നെ അത് ഒറ്റയടിക്ക് അങ്ങനെ പറയാൻ പറ്റൂല, പക്ഷേ
സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ ഉറങ്ങും, ഉറങ്ങില്ല, പക്ഷേ അവര് പിന്നെ യഥാർത്ഥത്തിലുള്ള സ്വർഗപ്രവേശനത്തിന് ശേഷമാണ് അവരെ സംബന്ധിച്ചിടത്തോളം എന്തില്ലാത്തത്, അങ്ങനെ ഉറക്കവും മയക്കുമായിട്ട് സ്വർഗീയ സുഖങ്ങൾ നഷ്ടപ്പെടില്ലാത്തത്. പക്ഷെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് ഒരു ഉറക്കമുണ്ട്. ഫുഖറാ ഉൽ മുഹാജിരീൻ, മുഹാജിരീങ്ങൾ ഫക്കീറന്മാരുണ്ടല്ലോ, ധനികന്മാർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് 500 വർഷം മുമ്പ് സ്വർഗത്തിൽ പ്രവേശിക്കുകയും അവർ സ്വർഗത്തിൽ ഉറങ്ങിക്കിടക്കുകയും ചെയ്യും എന്ന ഹദീസുണ്ട്. പിന്നെ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷമാണ് അവര് മുഴുവൻ സ്വർഗീയ അനുഗ്രഹങ്ങളിൽ ഉറക്കമില്ലാത്ത രീതിയിൽ ജീവിക്കുക. അങ്ങനെ ഹദീസുകളിൽ കാണാം. മാ എന്നുള്ളതാണ് ഇസ്തിഫാമിന്റെ മയത്, അത് മാ എന്നുള്ളതാണ്, കുഞ്ഞി എന്നർത്ഥത്തിലല്ല. ഒരു വസ്തുവിന്റെ മാഹിയത് എന്നത് പറയും, അത് തന്നെയും എന്താണ്, അത് തന്നെയും ഈ മാഹിയ എന്ന് പറഞ്ഞതുണ്ടല്ലോ, ഈ ഇസ്തിഫാമിന്റെ മായും ഹിയയും ചേർന്നാണ് അതും. പിന്നെ കുൻഹ എന്നുള്ള അർത്ഥത്തിൽ ഒരു വസ്തുവിന്റെ മാഹിയത്ത് എന്ത് എന്ന് പറയും, മാഹിയത്ത് കുൻഹ എന്ന് പറയുമ്പോഴും ഈ മായും ഹിയയും അതിതാണ്. പിന്നെ മായും ഹിയ എന്നുള്ളത് ചേർന്നാണ്, മാ പ്ലസ് ഹിയ ഫിലോസഫിയിൽ മന്ത്രിക്കിലൊക്കെ അങ്ങനെ വരുന്നത്. അത് ഒരു ഇതിനെങ്ങനെ വളച്ചെടുത്താണ് മാ ഇസ്തിഫാമിയ. ഹിയ എന്നുള്ളത് ബമീർ, പിന്നെ ഹ എന്നുള്ളത് ഹൗസക്ത, ഹൗസക്ത എന്ന് പറയാം. അതെന്തിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയത്തുകളുടെ അവസാനം അത് ഒരേ രീതിയിൽ കോർവയാകാം. ഇപ്പൊ നമ്മള് സൂറത്തുൽ ഹാഖയിൽ പറയുന്നില്ലേ, പിന്നെ ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി വയഖൂലു ഹാഹു മുഖ്റഉ കിതാബിയ എന്നാണ്. കിതാബിയ അവിടെ കിതാബി എന്നാണ്, എന്റെ കിതാബ് എന്നാണ്, ാണ് ഇങ്ങനെയുണ്ടല്ലോ കിതാബിയ, ശരിക്കും കിതാബി എന്നാണ്, എന്റെ കിതാബ് വായിക്കൂ എന്നാണ്, മനസ്സിലല്ലേ. പക്ഷെ ഖുർആനിലുള്ളത് കിതാബിയ എന്നാണ്. ഈ ഹ എന്താണ്, ഹാവ് സക്തയാണ്. അതേപോലെയാണ് ഇവിടെ മാ ഹിയ. ഫിഷൈ സയ്യാത്ത് തൂക്കും, ഇവിടെ പിന്നെ നന്മയുടെ രേഖകൾ തൂക്കും എന്നുള്ളതാണ് ഇവിടെ അറിയിക്കുന്നത്. കാരണം അതിനുള്ള കരീനത്താണ് ഇവിടെ ഉള്ളത്. ഫുഹുവഫിഷത്തിറാദിയ ഓക്കെ. അപ്പൊ ഈ തെളിവ് വെച്ചിട്ട് ഇവിടെ നന്മകൾ തൂക്കുന്നതിനെ കുറിച്ചാണ്, നല്ല വ്യക്തികൾ തൂക്കപ്പെടുന്നതിനെ കുറിച്ചാണ്, അവരുടെ നന്മയുടെ കർമ്മ രേഖകൾ തൂക്കുന്നതിനെ കുറിച്ചാണ്, മനസ്സിലല്ലേ. അത് തൂക്കം കുറയുന്നവരെ കുറിച്ചും ലഘൂകരിക്കപ്പെടുന്നവരെ കുറിച്ചാണ് ഇവിടെ ഈ പറയുന്നത്. അതേസമയം തിന്മ തൂക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു സൂറത്തുൽ ആറാഫിന്റെ തുടക്കത്തില്, والوزن يومئذ الحق فمن ثقلت موازينه فاولئك هم المفلحون ومن خفت موازينه اوديهم ഇതേപോലെ തന്നെ വമൻ ഖഫത് മവാസീനുഹു ഫഉലൈകല്ലദീന ഖസറു അൻഫുസഹും ബിമാ കാനൂ ബിആയാതിന യംബലിമൂൻ. അത് ഇതേപോലെ തന്നെയാണ് സൂറത്ത് ആറാഫിന്റെ തുടക്കത്തിൽ, വൽവസ്നു യൗമയിദിനിൽ ഹഖ് ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈകഹുമുൽ മുഫ്ലിഹൂൻ വമൻ ഖഫത് മവാസീനുഹു ഫഉലൈകല്ലദീന ഖസറു അൻഫുസഹും ബിമാ കാനൂ ബിആയാതിന യംബലിമൂൻ. തിന്മ തിന്മ തൂക്കുന്നതിനെ കുറിച്ചുണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞ ഹദീസിൽ, ഹദീസിൽ നമ്മൾ പറഞ്ഞില്ലേ, അതായത് പിന്നെ സിജില്ലത്ത് ഉണ്ടല്ലോ, പിന്നെ തിന്മയുടെ സിജില്ലകൾ ചെയ്യുന്നതാണ് ഒരു കിഫയിൽ വെക്കുന്നത്, തുലാസിന്റെ ഒരു തട്ടിൽ വെക്കുന്നതാണ്, മനസ്സിലല്ലേ. അപ്പൊ അത് വാരിച്ചു നിൽക്കുകയാണ്. പിന്നെ അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതാല തിന്മ മാത്രം ഒരു തട്ടിൽ വെക്കുമ്പോ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ വ്യക്തിനോട് ചോദിക്കുകയാണ്, നിനക്ക് വല്ല ഹസനത്തും ഉണ്ടോ, നന്മയുണ്ടോ? അപ്പോ അയാൾ ആലോചിക്കുമ്പോ അയാൾക്കൊന്നും പറയാനില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, നിനക്ക് എന്റെ അടുത്തൊരു നന്മ ഉണ്ട്. അപ്പൊ എന്താണ് അള്ളാഹു ആ വിത്താക്ക എടുക്കുന്നത്? അപ്പൊ ആ വിത്താക്കയിൽ എന്താ ഉള്ളത്? അതിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂൽ. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതാല എന്തെയും, ഇത് നിനക്കുള്ള നന്മയാണ്, അത് എന്തെയും, തുലാസിന്റെ മറ്റേ തട്ടിൽ വെക്കും. അപ്പോ ഫറജഹത്തിൽ കിഫ, ആ കിഫ തട്ട് ഭാരിച്ചു തൂങ്ങും. വതാശത്തി സിജില്ലാത്ത എന്നാണ്, ഈ സിജില്ല ഉണ്ടല്ലോ അത് ഭാരല്ലാതെ അത് തെറിക്കും പാറും എന്നുള്ളതാണ്. അപ്പോ നന്മകൾ തൂക്കും, തിന്മകൾ തൂക്കും. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ മഹത്വം പറയുമ്പോണ്ടല്ലോ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വതാല പറയില്ലേ, പിന്നെ ലൗ അന്ന സമാവാതി സബ്ഉ വൽ വമൻ ഫീഹിന്ന വൽ അറാദീന സബ്ഉ ഫീ കിഫത്തിൻ വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫത്തിൻ ലറജഹത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ തുലാസിന് രണ്ട് തട്ടുകൾ ഉണ്ട് എന്നുള്ളത് അറിയിക്കാണ്. അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൂക്കുന്നതിനെ കുറിച്ച് പറയുമ്പോ പറയണേ, ലൗ അന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫത്തിൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് തുലാസിന്റെ ഒരു തട്ടിലും, പിന്നെ ലൗ അന്ന സമാവാതി സബ്ഉ ആകാശങ്ങൾ ഏഴും, വആമിറുഹുന്ന ഗൈരി ഞാനല്ലാതെ ആകാശങ്ങളിലുള്ള മറ്റു മലക്കുകൾ വരൊക്കെ അവരും, വല അറാദീൻ ഭൂമികളും ഭൂമിയും, അത് തുലാസിന്റെ ഒരു തട്ടിലും, വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു തട്ടിലും വെച്ചാൽ ലറജഹത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതിനേക്കാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കനണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഖലാസ് ഇൻഷാല്ലാ. ഇന്ന് നമ്മളെ സൂറത്തുൽ ഖാരിയ കഴിഞ്ഞ, ഇനി ഇൻഷാല്ലാ അടുത്ത ആഴ്ച സൂറത്തുൽ ആദിയാത്ത്.
അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.